This word came into my heart about 2 years ago. രണ്ട് വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് കർത്താവിന്റെ സമയത്തുണ്ടായിരുന്ന ഒരു കാര്യം പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു.
2 years ago as I was driving, an incident came through my mind.
ആ കഥ ഇങ്ങനെ എന്റെ ഉള്ളിൽ ഇങ്ങനെ കുറെ നാളുകളായിട്ട് ഇങ്ങനെ അതിങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു.
That incident I was going through my mind over and over again.
പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി മറന്നുപോയി.
And after some time I forgot about it.
ഇന്ന് 4 മണി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് തന്നെ എന്റെ മനസ്സിലേക്ക് പിന്നെ വന്നു.
Today at 4 o'clock around that time I remembered that incident all over again.
അത് മറ്റൊന്നുമല്ല ആ വാക്യം ഞാൻ ആരെങ്കിലും ശബ്ദമേർക്കുന്ന വായിച്ച് സഹായിച്ചാൽ നന്നായിരുന്നു.
I would request someone to read aloud and help me out.
രണ്ട് വാക്യങ്ങളാണ്. ഒന്ന് മർക്കോസ് 5:17.
One is Mark chapter 5 verse 17.
രണ്ട് മർക്കോസ് 6:56.
Next is Mark 6:53. Mark 5:17. And they began to pray him to depart out of their course.
They had to plead him to depart out of the course. And so that Marcos 6:56.
Mark 6:23. Mark 53.
56. ഊരുകളിലോ പട്ടണത്തിലോ കുടികളിലോ അവൻ ചെന്നെടുത്തുകയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്ന് വെച്ചു അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊടേണ്ടതിനെ അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു.
ഇവിടെ രണ്ട് വ്യത്യസ്ത രണ്ട് കോൺട്രാസ്റ്റിംഗ് വ്യൂസിലുള്ള രണ്ട് സ്ഥലങ്ങളെ കുറിച്ച് കാണുവാൻ സാധിക്കും.
Here we are seeing two contrasting views in these two places.
രണ്ടും ഒരേ സ്ഥലം തന്നെയാണ്.
Both are in same location.
എന്നാൽ രണ്ട് രീതിയിലുള്ള സ്വീകരണം.
But it has been received in two ways.
ഒന്നാമത്തെ സ്ഥലത്ത് മർക്കോസ് 5:17
in Mark chapter 5:17
ഇവിടെ നമ്മൾക്ക് ഒരു കൂട്ടം ആൾക്കാരെ കാണുവാൻ സാധിക്കും. അവർ യേശുവിനോട് പറയുകയാണ്, അവര് അത് ഇംഗ്ലീഷിൽ പറയുന്നത് plead him, അവനോട് ബെഗ് ചെയ്യുകയാണ് ഈ സ്ഥലം വിട്ടു പോകണം.
In Mark 5:17 we see a group of people pleading to Jesus to depart out of their course.
എന്നാൽ ഒരു അധ്യായം കഴിഞ്ഞ് അതിന്റെ 6:56 56 വാക്യത്തിൽ വരുമ്പോൾ,
but when you come to Mark 5:56
അതേ സ്ഥലം മാറിയിട്ടില്ല, അതേ സ്ഥലത്തുള്ള ആൾക്കാർ തന്നെ അവനോട് ബെഗ് ചെയ്യുകയാണ് നിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊടുവാൻ നീ ഞങ്ങളെ അനുവദിക്കണം.
And the same location the people are pleading him to remain and such that they that if they touch the border of his garment.
എന്താണ് ഈ രണ്ട് സമയപരിധിക്കുള്ളിൽ സംഭവിച്ച കാര്യം?
What happened in this same location in a short span of time?
ഒരു ഭാഗത്ത് യേശുവിനെ അവരെ കേറ്റുന്നില്ല, അവർ സ്ഥലത്തേക്ക് അവരെ വെൽക്കം ചെയ്യുന്നില്ല, അവനെ തിരിച്ചു പറഞ്ഞു വിടുന്നു.
In one part we see that they are not accepting Jesus and they are asking him to depart.
ഏതാനും ചില വാക്കുകൾ കഴിഞ്ഞപ്പോൾ അവനെ വളരെ വളരെ താല്പര്യത്തോട് കൂടി യേശുവിനെ സ്വീകരിക്കുകയാണ്.
And a few verses later they are accepting him open arms.
എന്ത് സംഭവിച്ചു ഈ രണ്ട് സംഭവങ്ങൾക്കിടയിൽ?
What happened in these two in this few words?
അവിടെ തീർച്ചയായിട്ടും ഒരു miracle ആണ് സംഭവിച്ചത്.
A miracle definitely did happen.
ഒരു മനുഷ്യന് വന്ന രൂപാന്തരം.
A transformation has come into a person.
അതിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ മർക്കോസ് 5 അതിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും.
Let's read the first few verses of chapter 5.
അവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ഗെന്നസരത്ത് ദേശം.
Here it's referring to the country of Gadarenes.
It's called the land of Gadarenes. അല്ലെങ്കിൽ ഗെന്നസരത്ത് തടാകത്തിന് 30 മൈൽ മാത്രം ദൂരമുള്ള ഒരു സ്ഥലമാണത്.
It's a city, it's a place which is 30 miles from the country of Gadarenes.
അപ്പൊ എന്റെ ചിന്തയിൽ ഈ മനുഷ്യന്റെ രൂപം എപ്പോഴും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നു.
This image about this person came into my mind constantly.
യേശു ഈ മനുഷ്യനെ അന്വേഷിച്ചാണ് ഈ സ്ഥലത്തേക്ക് കടന്നു വന്നത്.
Jesus came to this place looking for this particular person.
അത് ഞാൻ പ്രൂവ് ചെയ്യാം.
And I'll prove that to you.
കർത്താവ് ഈ സ്ഥലത്തേക്ക് ബോട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഈ മനുഷ്യനുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടായി.
Jesus, as soon as he got off the boat, he encountered this person.
ഈ മനുഷ്യന്റെ പേര് ലെജിയൻ or ലെഗിയോൻ എന്നാണ്.
The name of this person is Legion.
ലെഗിയോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ ആർമിയിൽ 6,000 പേർ അടങ്ങുന്ന ഒരു സംഖ്യയ്ക്ക് പറയുന്ന പേരാണ് ലീജിയൻ.
In the Roman army, a group of 6,000 people is called referred to as Legion.
ഇവിടെ ഈ മനുഷ്യന്റെ ദേഹത്ത് 6,000 ഭൂതം അടങ്ങിയിരിക്കുകയാണ്.
And in this man there are about 6,000 demons. in this man.
യേശുവിനെ കണ്ട മാത്രയിൽ അവൻ അലറുവാനും പ്രാർത്ഥിക്കുവാനും ഓടി നടക്കുവാനും തുടങ്ങി.
As soon as this man saw Jesus, he started screaming and walking around like wildly.
അവന്റെ ഉള്ളിലുള്ള ഭൂതം പുറത്തു വരുവാൻ ആരംഭിച്ചു.
All the demons within him started coming out of him.
അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ എന്നെ വിട്ടു പോകണമേ.
He shouted, cried out aloud and said, Jesus, leave me alone.
ഒരു നിമിഷം, I just want every young people to listen to me carefully because I'm trying to talk something that's relating to
Hallelujah.
Getting to the new year
2010.
Thank you, Lord. Hallelujah.
Let's picturize this man in our mind for a few
minutes. In
chapter 5, there are five things being mentioned about this person.
One thing
is that he has been filled with unclean spirit.
Number 2. He dwells in tombs. അവൻ ശവക്കല്ലറകളിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ.
Number 2, he is dwelling among the tombs.
Number 3, ഞാൻ ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പറയുകയാണ്. He is bound with shackles and chain. അവൻ ചങ്ങല കൊണ്ടും what do you call shackles? വിലങ്ങ് കൊണ്ടും അവനെ ബന്ധിച്ചിരുന്ന ഒരു മനുഷ്യൻ.
This man is bound with chains.
നാലാമത്, അവൻ സഹായത്തിനായി കരഞ്ഞു നിലവിളിക്കുന്ന ഒരു മനുഷ്യൻ.
Number 4, he is a man who is crying aloud for help.
അഞ്ചാമതായി, ഇവൻ കല്ലുകൾ എടുത്തിട്ട് അവന്റെ ദേഹത്ത് ചതക്കുകയും അതുപോലെ അവനെ തന്നെ മുറിവേൽപ്പിക്കുന്ന ഒരു മനുഷ്യൻ.
And number 5, he is taking stones and hurting himself.
ഇവനെ ഒരു സെക്കൻഡ് നിങ്ങളുടെ ദൃഷ്ടിയാൽ ഒന്ന് നോക്കുക.
Let's think about this person for one moment.
ഇവന്റെ മുഖത്തോ ഇവന്റെ ദേഹത്തോ ഇംപ്രസീവ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല.
There is nothing about impressive on the outward of this person.
ഒരു ഭ്രാന്തനായ മനുഷ്യൻ.
He is a mad man.
അവന്റെ ദേഹത്ത് മുഴുവൻ ചോരയാണ്.
His body is covered with blood.
അവനെ വലിയ ചങ്ങല കൊണ്ട് ബന്ധിച്ചെങ്കിലും ആ ചങ്ങല പൊട്ടിച്ചുകൊണ്ട് അവൻ ഓടി നടക്കുകയാണ്.
Even though he is bound with fetters and chains, he has broken them and is walking around.
അവന്റെ സംസർഗം മനുഷ്യരുടെ കൂടെ എല്ലാ പിന്നെയോ കാടുകളിലാണ്.
He is not living among the people but is living in the outworld in the forest.
അവൻ രാത്രിയും പകലും ശവകുടീരത്തിലാണ് അവൻ താമസം.
There night he is staying in the he lives in the tombs.
അവൻ സംസാരിക്കാൻ ഒരു വ്യക്തി തന്നെ ഇല്ല.
There is no one around him that he could talk to.
ഇങ്ങനെ ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ യേശു ബോട്ടിൽ നിന്ന് കടന്നു വരുമ്പോൾ ആദ്യം കർത്താവ് കാണുന്നത് ഇപ്രകാരമുള്ള മനുഷ്യനാണ്.
So Jesus, when he comes steps of the boat, the first thing he is seeing this man who is possessed with these demons.
ദൈവം എന്താണ് ചെയ്തത്?
What did Jesus do?
ഈ മനുഷ്യനെ സൗഖ്യമാക്കി.
Jesus healed this man.
സൗഖ്യമാക്കുമ്പോൾ അവിടെ മറ്റൊരു പ്രോസസ് കൂടെ നടന്നു.
When he was healing, there's another process that happened.
ഇവന്റെ മേൽ ഉണ്ടായിരുന്ന ആ ഭൂതം അവിടെ ഉണ്ടായിരുന്ന 2000 പന്തികളുടെ മേലൊക്കെ പകരുവാനിടയായിത്തീർന്നു.
What happened was the demons that came out of this person went on to a pack of swine, about 2000 of them.
അവിടെയുള്ള മനുഷ്യർ അത് കേട്ട് അവർ കടന്നു വന്നു.
The people who heard about this incident came to this place.
അവർ ആദ്യം ചെയ്തത് മറ്റൊന്നുമല്ല.
The first thing that they did was
അവർ കർത്താവിനോട് പറഞ്ഞു, നീ ഈ സ്ഥലം വിട്ടു പോകണം.
They told Jesus to depart from that place.
ആ വാക്യത്തിൽ വരുവാനാണ് ഞാൻ ഇത്രയും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വിശദീകരിച്ചത്.
In order to come to that verse, that's why I was giving you all this background.
ഈ മനുഷ്യരെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ മുഴുവൻ ആ സൗഖ്യം പ്രാപിച്ച മനുഷ്യനിലല്ല, എന്നാൽ ആ പന്നികളിലാണ്.
If you know, if you think about it, the people's attention is not on the healing that happened in the man, but on the 2000 swine that had the demons.
അവരുടെ ആ കൺസേൺ എന്ന് പറയുന്നത് ആ നഷ്ടപ്പെട്ടു പോയ 2000 പന്നികൾ.
Their attention, their concern is on those 2000 swine that
എന്നാൽ യേശുവിന്റെ കൺസേൺ ആ പന്നികളല്ലായിരുന്നു. യേശുവിന്റെ കൺസേൺ ആ ഒറ്റ ഒരു
വ്യക്തിയായിരുന്നു.
അവൻ ആ പടകിൽ കയറി വന്നത് അശുദ്ധാത്മാവ് ബാധിച്ച് ആർക്കും വേണ്ടാതെ അവിടെ ഉള്ളുന്ന ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു.
The reason Jesus came in that boat was to deliver this man who was possessed with a demon.
എന്ന മനുഷ്യരുടെ ചിന്ത എപ്പോഴും എനിക്ക് ഉണ്ടായ നഷ്ടം ഞാൻ നികത്തും. ആ പന്നി നഷ്ടപ്പെട്ട മനുഷ്യൻ അവന്റേതായ സാമ്പത്തിക നില മാത്രമാണ് അവൻ
ചിന്തിച്ചത്.
പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ
സംഭവിക്കുന്നത്
നമ്മുടെ പെർസ്പെക്ടീവ് നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്.
നമ്മുടെ
ജീവിതത്തിൽ എന്തുമാത്രം നഷ്ടം ഉണ്ടാവുന്നു.
Whatever, how much of our loss that we have in our life.
നമ്മുടെ സമയം എന്തും എന്തുമാത്രം നഷ്ടപ്പെടുന്നു.
How much time that we have spending?
സാമ്പത്തികം എന്തുമാത്രം നഷ്ടം നമുക്കുണ്ടാകുന്നു.
How much financial loss that we have?
ശാരീരികമായി എന്തുമാത്രം നഷ്ടം ഉണ്ടാകുന്നു.
Whatever health loss that we have?
ഇതുപോലുള്ള നഷ്ടങ്ങൾ നിറഞ്ഞ ഒരു പന്തിയെ നമ്മൾ ആലോചിച്ച് നമ്മുടെ ജീവിതം വൃഥാവും നഷ്ടപ്പെടുത്തുകയാണ്.
We are spending our time focusing on these losses like this happened on this.
എന്നാൽ വലിയൊരു പിക്ചർ ഉണ്ടായിരുന്നു, ഒരു മനുഷ്യൻ, പ്രാന്തനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ നമ്മൾ തീർത്തും ഉപേക്ഷിച്ച് നമ്മളിൽ ഉള്ള
മാത്രമാണ്
അവിടുത്തെ ഒരു വിടുതൽ നടക്കണം. പാപത്തിന്റെ ചങ്ങലയിൽ അകപ്പെട്ടിരുന്ന മനുഷ്യൻ ചങ്ങല പൊട്ടിച്ച് വെളിയിൽ
വരണം.
സുബോധമില്ലാത്ത മനുഷ്യന്
സുബോധം ഉണ്ടാകണം.
വസ്ത്രമില്ലാതിരുന്ന മനുഷ്യന് വസ്ത്രം ഉടുത്തം
ഇറങ്ങണം. അവന്റെ
ദേഹത്തെ ചോരകളെല്ലാം തന്നെ മാറിയിട്ട് അവനൊരു സമ്പൂർണ്ണ മനുഷ്യനായി അവൻ പുറത്തു വരണം. ഇത് മാത്രമായിരുന്നു യേശുവിന്റെ ആഗ്രഹം. യേശുവിനോട് പറയുകയാണ്, എനിക്ക് നിന്റെ കൂടെ
വരണം. ശ്രദ്ധിക്കുക,
യേശുവിനെ ആ സ്ഥലത്ത് നടക്കുവാൻ അവരെ സമ്മതിച്ചില്ല.
If you think about it, the people in that place didn't want him there in the first place.
Ippolum aa lake inde karayil thanne nilkkukayanu.
He's still standing around near the lake.
Aa janangalude pressure kaaranam thirichu aa padakkil kayari thirichu yathra cheyyan vendi Yesu orungukayanu.
As a result of the people, he was getting ready to get back onto the boat.
Inda subodha praapicha ee manushyan avan Yesuvine nirbandhamayi Greekil avare eduthikkunna, he keep on insisting valare adhigam avane pressure cheythu enne ninte kooda nee kondu povanam.
Look at this. This man who was just delivered, he was insisting to Jesus that he wanted to go along with Jesus.
അവന്റെ ആഗ്രഹം ഒന്ന് മാത്രമായിരുന്നു.
He had only one desire.
യേശുവിന്റെ കൂടെ നടക്കണം.
I want to go with Jesus.
എന്നെ സൗഖ്യമാക്കുന്ന യേശുവിന്റെ കൂടെ എനിക്ക് യാത്ര
ചെയ്യണം.
അവന്റെ ഒരു ശിഷ്യനായി തീരണം.
I want to become his disciple.
I want to be a disciple. അവന്റെ ഒരു ശിഷ്യന്മാരിൽ ഒരുവനായി എനിക്ക് മാറണം.
I want to become one of his disciples.
ആ ഒരു ആഗ്രഹത്തോടെയാണ് അവൻ വളരെ eagerly അവൻ യേശുവിനോട് പറയണം, നീയും എന്റെ കൂടെ കൊണ്ടുപോകണം.
He had a great desire and he was asking Jesus to go along with him.
എന്നാൽ യേശു എന്താണ് ചെയ്തത്?
But what did Jesus do? Jesus told him, no,
നിന്നെ കൊണ്ടുപോകത്തില്ല.
I am not going to take you.
പകരം മറ്റൊരു സൊല്യൂഷൻ ആണ് കർത്താവ്
വെച്ചത്. And instead Jesus came up with a solution.
അതിന്റെ 19th വാക്യത്തിൽ, go home to your friends and tell them what great things the Lord has done for you. നിന്റെ വീട്ടിലും നിന്റെ ചാർച്ചക്കാരെയും എടുത്തു പോയി ദൈവം നിനക്ക് ചെയ്ത ആ വലിയ കാര്യം എന്തോ എന്ന് പറയുക. അതാണ് കർത്താവ്
ചെയ്തത്. Jesus' solution is telling him to go home to thy friends and tell them how great things the Lord had done for thee and had compassion on.
കേവലം ഒരു ഡിസൈപ്പിൾ ആകുവാനല്ല യേശു അവനെ കുറിച്ച് ആഗ്രഹിച്ചു.
Jesus does not desire that he should just be a disciple.
അവനെ മിഷണറി ആയി അവിടെ മാറ്റി.
Jesus wanted him to become a missionary.
വേദ പുസ്തകത്തിലെ ഒന്നാമത്തെ മിഷണറി പൗലോസും പത്രോസും അല്ല.
In the Bible we may think that Paul and Peter are the first missionaries.
ഈ മനുഷ്യനാണ് വേദ പുസ്തകത്തിലെ കർത്താവിന്റെ സമയത്തെ ഒന്നാമത്തെ മിഷണറി.
They were not the first, but it was this man who was the first missionary in the Bible.
മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
Jesus, after he was resurrected,
നിങ്ങൾ ലോകമെല്ലാം പോയി എന്റെ സുവിശേഷം അറിയിക്കുക.
Go out to the whole world and declare my message.
അതിനെയാണ് നമ്മൾ great commission എന്ന് പറയുന്നത്.
That is what we call as a great commission.
എന്നാൽ യേശു ആ കൽപ്പന ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഇതാ ഒന്നാമത്തെ മിഷണറിയായ ഒരു മനുഷ്യൻ ഗ്രാമങ്ങളെല്ലാം തോറും നടന്ന് യേശു അവന് വേണ്ടി ചെയ്ത ആ വലിയ പ്രവൃത്തി പറയുന്ന ഒരു മനുഷ്യനെ ഇവിടെ നോക്കി കാണാം.
So Jesus, before he told the disciples to go out in the world, in this particular instance he is telling to that man who was delivered to be the missionary going to villages and tell them about the deliverance that Jesus brought up in his life.
യേശു മനുഷ്യനോട് പറഞ്ഞു ഒരു കാര്യം മാത്രമേ ഉള്ളൂ.
Jesus only told one particular thing.
നീ ആദ്യം നിന്റെ വീട്ടിൽ പോകണം.
You first need to go to your home.
എന്നിട്ട് നിന്റെ കൂട്ടുകാരോട്,
you need to tell your friends,
ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ പറയുക.
Hallelujah. About the great things that I have done.
എന്നാൽ ആ മനുഷ്യൻ എന്താ ചെയ്തതെന്ന് അറിയാമോ?
You know what the man did?
അവൻ ആ കൂട്ടുകാരിൽ അത് ഒതുക്കിയില്ല.
He didn't restricted to his friends.
കേവലം ഒരു സമൂഹത്തിൽ അവൻ ഒതുക്കിയില്ല.
He didn't limited to a group of people.
അവൻ ഡെക്കാപോളിസ് മുഴുവൻ നടന്ന് യേശുവിന്റെ സുവിശേഷം കുറിച്ച് അവൻ പറഞ്ഞു.
He went throughout the land of Decapolis.
ഡെക്കാപോളിസ് എന്ന് പറഞ്ഞ 10 സിറ്റി, ഡെക്ക മീൻസ് 10, 10 സിറ്റികൾ അടങ്ങുന്ന ഒരു സ്ഥലമാണ് ഡെക്കാപോളിസ്.
ഡെക്കാപോളിസ് it means there are 10 cities.
അതൊരു വലിയൊരു സ്ഥലമാണ്.
It's a huge place.
യേശു അവനോട് പറഞ്ഞത് നീ കൂട്ടുകാരനോട് പോയി പറക.
Jesus told him only to go to his friend.
അവൻ ചിന്തിച്ച ഇപ്രകാരമാണ്.
But this man thought this way.
ഞാൻ ഒരു അശുദ്ധാത്മാവ് നിറഞ്ഞ മനുഷ്യനായിരുന്നു.
I was filled with unclean spirit.
ഇന്ന് ഞാൻ ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ മനുഷ്യനാണ്.
Today I am a God's spirit filled man.
ഞാൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. ഇന്ന് മറ്റുള്ളവരുടെ ചങ്ങല അഴിച്ചു പാറ്റുന്ന ഒരു മനുഷ്യനാണ്.
Myself with stones
in manushya hrudayamagunna palakame devathinte aathmaavagunna aa irivaalathilulla vaal kondu murichu maattuvan devam abhishekam cheythu irakki oru manushyanaan njan.
But today I am a man who is anointed and taking the two-edged sword of God.
Adukonde enikkanda koottukaranodu maatram parna pora.
But today I don't want to just talk to my friend.
Ente veettu maatram parna pora.
I don't want to just talk to my home.
Dekka puris mulla nadannu parayanu.
Hallelujah.
Dekka mulla nadannu yesuvine.
Hallelujah. The whole city of Jesus said
ellarum devam ennodu cheytha ശരിക്കും വിളിച്ചു ഘോഷിക്കണം.
I want to proclaim the good news that Jesus
is the സുവിശേഷത്തിലെ ഒന്നാമത്തെ മിഷണറി.
He is the first missionary in the Bible.
അതുകൊണ്ട് തന്നെയാണ് അഞ്ചാമത്തെ അധ്യായം കഴിഞ്ഞ് ആറാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ.
That is why when you go from chapter 5 to
6, യേശു പടച്ചു നിന്ന് ആ പഴയ സ്ഥലത്തേക്ക് ഇറങ്ങി വരികയാണ്.
Jesus is stepping out from the board to a new place.
സാഹചര്യം ഒന്നും മാറിയിട്ടില്ല.
The situation has not changed.
വ്യക്തികൾ മാറിയിട്ടില്ല.
People have not changed.
പക്ഷേ ഒരു മാറ്റം ഉണ്ടായി.
But one change has happened.
ഒരു മനുഷ്യൻ,
one man,
ദൈവം സൗഖ്യമാക്കിയ ഒരു മനുഷ്യൻ,
the man that Jesus healed.
അവൻ ഗെനസരത്ത് മുഴുവൻ യേശുവിന്റെ ശ്രുതി അവൻ പറഞ്ഞു.
He went throughout the land of Gadarenes.
യേശുവിനോട് വേണ്ട, നീയോട് വേണ്ട, നീ പൊക്കോളാൻ പറഞ്ഞ അതേ ജനം തന്നെ.
The people that told Jesus to depart from this place.
ഇപ്പോൾ അവനോട് പറയുകയാണ്, നിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ എങ്കിൽ തൊടുവാൻ നീ ഞങ്ങളെ ഇടയാക്കുന്നു. അതേ ജനത തന്നെ മാർക്കറ്റുകൾ സിക്കാട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരികയാണ്.
The same people are bringing the people to the market.
എന്തൊരു മാറ്റമാണ് അവിടെ സംഭവിച്ചത്?
What a big change is happening.
യേശു അവിടെ ഒരു മാറ്റവും ചെയ്തില്ല.
Jesus is not doing anything.
ദൈവം പ്രത്യേകമായിട്ട് അവിടെ ഒരു പ്രൊക്ലമേഷനും കൊടുത്തില്ല.
He did not do any other extra.
അവൻ ഒരു പ്രസംഗം പോലും അവിടെ ചെയ്തില്ല.
He did not even give a message.
എന്നാൽ അവൻ ഒരു കാര്യം ചെയ്തു. ഒരു വ്യക്തി അവന് മുമ്പായിട്ട് പറഞ്ഞു വിട്ടു. അവൻ അവന്റെ ജോലി നല്ല വൃത്തിയായിട്ട് അവിടെ ചെയ്തു.
But he did one thing. He said a man ahead of him, I need a very good job.
ഗെനസരത്തിൽ ഒരു മനുഷ്യൻ വരുത്തിയ മാറ്റം മാത്രം അവിടെ രോഗികൾ സൗഖ്യമായി.
Just because of this one man, that brought a big transformation in the city of Gadara.
ഒരിടരും ചെങ്ങടരും മുതലായ ആധികാരമുള്ള ആൾക്കാർ മുഴുവൻ ആ സ്ഥലത്തേക്ക് കടന്നു വന്നു. ഒരു വാം റിസപ്ഷൻ കൊടുക്കുകയാണ് യേശുവിന്.
The deaf and the dumb gathered together in a place and they were giving a warm reception to Jesus.
ചിന്തിച്ചു നോക്കുക, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ യേശു വന്നു കഴിഞ്ഞപ്പോൾ അവരിൽ ഉണ്ടായ മാറ്റം എപ്രകാരമാണ്.
Think about this. Once Jesus came into a man's life, what a big transformation has happened.
അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ പാട്ടുകാരൻ പറയുന്നു, യേശുവേ നുള്ളത്തിൽ
ഉണ്ടാകുന്ന
മാറ്റം നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാജ്യത്തെയും മൊത്തമായി
ബാധിക്കും.
ഈ പറഞ്ഞത് ഒരു ഷാഡോയും ഒരു റിയാലിറ്റിയും കൂടിയാണ്.
It what I have told discussed today is a shadow and a reality.
ഷാഡോ ഇതാണ്.
The shadow is
ഈ മനുഷ്യനെ തിരക്കി യേശു കെനസരത്തിലേക്ക് കടന്നു വന്നു.
ജീസസ് കെയിം ടു കെനസ് ലുക്കിംഗ് ഫോർ ദിസ് മാൻ.
വളരെ വികൃതമായ രീതിയിൽ പെരുമാറുന്ന, എല്ലാം നഷ്ടപ്പെട്ട്, ഒന്നുമില്ലാത്ത, വസ്ത്രം പോലും ഇല്ലാതെ നടന്ന മനുഷ്യനെ യേശു സൗഖ്യമാക്കി.
എ മാൻ ഹു വാസ് ഓൾമോസ്റ്റ് നേക്കഡ് ആൻഡ് ഇൻ എ വെരി ഡയർ സ്ട്രെയ്റ്റ്സ് ജീസസ് ഹീൽഡ് ദാറ്റ് മാൻ.
എന്നിട്ട് അവനോട് പറഞ്ഞു, നീ പോയി നിന്റെ കൂട്ടുകാരോട് യേശുവിനെ കുറിച്ച് ഞാൻ നിനക്ക് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നീ പറയണം.
ആൻഡ് ജീസസ് ഈസ് ടെല്ലിംഗ് ഹിം ഗോ ടു ടെൽ അബൌട്ട് ദി ട്രാൻസ്ഫോർമേഷൻ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് സിറ്റി.
അവൻ അത് ചെയ്തു.
ആൻഡ് ഹി ഡിഡ് ഇറ്റ്.
വിശ്വസ്തനായ ദാസൻ.
He did it faithfully.
രണ്ടാമതും കർത്താവ് മടങ്ങി വന്നു.
And when Jesus came back again,
he was really pleased. ദൈവം അന്ന് സംതൃപ്തനായി.
Jesus, he God was pleased in him.
മാനവ ജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി.
Jesus came for the remission of mankind's sin.
ഒരു പ്രാവശ്യമായി കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു.
Jesus came once to this earth.
അന്ധകാരത്തിൽ കടന്നു നമ്മളെ.
We were in darkness.
പാപത്തിന്റെ ചങ്ങലകളെ കെട്ടപ്പെട്ടിരുന്നു നമ്മളെ.
We were bound by the chains of sin.
ഒരു മനുഷ്യനും അറിവ് തോന്നായിരുന്നു നമ്മളെ.
Nobody had any compassion on us.
ഒരു വസ്ത്രവും ഇല്ലായിരുന്നു നമ്മളെ.
We had no clothes on us.
തേജസ്സിന്റെ വസ്ത്രം അവൻ ധരിപ്പിച്ചു.
But God crowned us with the glory.
By the grace of God, അവൻ നമ്മളെ വീണ്ടെടുത്തു.
By the grace of God, he delivered us.
തന്റെ സ്വന്തം മകനായി നമ്മളെ അവൻ വിളിച്ചു.
And he accepted God as his children.
അത് മാത്രമല്ല, അവൻ നമ്മളോട് അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞു.
Just not that, he said, one
go I proclaim what I did to you. നിനക്ക് ഞാൻ ചെയ്ത വലിയ കാര്യം നീ ഭൂലോകമെല്ലാം പോയി സാക്ഷീകരിക്കണം.
Go and proclaim the things that I have done for you to the whole ends of the world.
എല്ലാ 31-ാമത്തെ ദിവസവും നമ്മൾ ഇത് തന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യും.
All 31 days we do repeat the same thing.
We do the check and balances. കഴിഞ്ഞ ഒരു വർഷക്കാലം എന്റെ ജീവിതത്തിൽ എപ്രകാരമായിരുന്നു എന്ന് നമ്മൾ നോക്കും.
We look at the last 12 months what we have done.
സംഗതികൾ എന്ന് പറയട്ടെ, സുബോധം ഇല്ലായിരുന്ന മനുഷ്യൻ സുബോധം ലഭിച്ച അതേ അവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ.
We are just like this man who was in an unconscious state.
തേജസ്സിന്റെ വസ്ത്രം ലഭിച്ചു.
Hallelujah.
We received the dress of glory.
പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നു തന്നു.
God poured unto us the Holy Spirit.
സുബോധമുള്ളവരായി തീർന്നു.
Amen.
ദൈവത്തിന്റെ സഭയുടെ അംഗങ്ങളായി തീർന്നു.
Hallelujah.
എന്നാൽ ദൈവം പറഞ്ഞ പ്രവൃത്തി ഇതുവരെ പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ?
But we have not been able to complete the task that Jesus gave us.
എന്നെ എക്സ്ക്ലൂഡ് ചെയ്യല്ല, ഞാനും നമ്മളും ഓരോരുത്തരും അടങ്ങുന്ന ഓരോരുത്തരും.
I am not excluding myself, but me and everyone else here.
ഒരു വ്യക്തിയോടെങ്കിലും യേശു എന്റെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് എപ്രകാരം എന്നെ വീണ്ടെടുത്തു എന്ന് പറയുവാൻ നമ്മളെ കൊണ്ട് ഈ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ടോ?
Have you been able to tell even one man the deliverance that Jesus brought in our life?
2009-ന്റെ അവസാനത്തെ മണിക്കൂറിൽ കേവലം കാരണം നിലവിളിച്ച് ക്ഷമ ചോദിക്കുകയല്ല വേണ്ടത്, പകരം യേശു എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്നൊരു ദൃഢ പ്രതിജ്ഞയോടുകൂടെ ഇന്ന് രാത്രിക്കാലം വീടും കടന്നു പോകണം.
Not spend our time crying and repenting over of what was lost, but instead we should be focused on what we can do into the future.
ഒരിക്കലായി നമ്മൾക്ക് വേണ്ടി അവൻ കടന്നു വന്നു.
Once Jesus came for us,
നമ്മുടെ ജീവിതത്തെ അവൻ മാറ്റിമറിച്ചു.
He made a big transformation.
തന്നെ
in that place of Gadarenes,
ആ ഡെക്കാപോളിസിൽ തന്നെ,
in the city of Decapolis,
ഈ ഭൂമിയിൽ വീണ്ടും നമ്മുടെ കർത്താവായ യേശു വീണ്ടും വരും.
Our Lord,
അവൻ വീണ്ടും വരുമ്പോൾ ചില ജീവിതങ്ങളെ ദൈവത്തിന് വേണ്ടി ഒരുക്കുവാൻ, ചില പാപികളെ, രോഗികളെ അവൻ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ?
But when he comes, will we be able to bring some sick people, some sinners to his footstool?
ഇത് പലർക്കും ചിന്തിച്ചു നോക്കുക, നമുക്ക് സ്നേഹം ഉണ്ടായിരിക്കാം.
Let's think about this. We may have love in our life.
നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കാം.
We may have faith in our face.
കർത്താവിനെ കുറിച്ചുള്ള പ്രത്യാശ നമ്മൾ നിറഞ്ഞവരായിരിക്കാം.
We may have a good intentions of our Lord.
എന്നാൽ great commission ദൈവത്തിന്റെ ആ കൽപ്പന പ്രവർത്തിക്കുന്ന ഇല്ല എങ്കിൽ ദൈവത്തിൽ നമ്മളിൽ പ്രസാദം ഉണ്ടാകുന്നില്ല.
But if we don't have the great commission of Jesus in our life, God is not pleased with us.
ഒരു മനുഷ്യൻ, ഒരു അനാഥനായ മനുഷ്യനെ ദത്തെടുത്തു എന്ന് വെക്കുക.
Let's say if we have an orphan man,
അവനെ ദത്തെടുത്തിട്ട് അവന്റെ സിറ്റുവേഷനെ കംപ്ലീറ്റ്ലി ഒരു മാറ്റം വരുത്തി.
And say if you bring that orphan man and you transform his change his life completely,
ഈ മനുഷ്യനെ ഒന്നും തന്നെ ഈ ദത്തെടുത്ത ആ പൈതലിനെ അവന്റെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നോ കൾച്ചറോ ഒന്നും അറിയുകയില്ല.
This orphan child does not may not know how to react in the society.
അവന്റെതായ ജീവിതത്തിൽ ജീവിച്ചു പോയിരുന്ന ആ പൈതലിനെ ഈ മനുഷ്യൻ ദത്തെടുത്ത് അവന്റെ വീട്ടിൽ കൊണ്ടുവരുന്നു.
He was living in a different way, but this man is bringing this orphan child to his home.
അവന്റെ സ്റ്റാറ്റസിൽ തക്കതായ വസ്ത്രം അവനെ ഇടിയിരുന്നു.
And he clothes this child according to his status.
അവനെ വളരെ എഡ്യൂക്കേഷൻ കൊടുത്ത് പഠിപ്പിക്കുന്നു.
He gives his education to this child.
അവന് വേണ്ടതെല്ലാം അവന് കൊടുക്കുന്നു.
He gives everything that is needed for this child.
അവന്റെ ഉണ്ടായിരുന്ന പ്രോപ്പർട്ടിയിൽ 100% ഇവന് വേണ്ടി അവൻ മാറ്റി വെക്കുന്നു.
He sets aside 100% of his property to this orphan child.
എന്നാൽ പ്രൊവൈഡഡ് ഒരു കാര്യം മാത്രം അവനോട്.
dismantle the orphan child.
നിന്നോട് ഞാൻ ഒരു കാര്യം പറയുകയാണ്.
I'm going to tell you one thing.
നീ ഞാൻ പറയുന്ന ഈ ജോലി നീ ചെയ്യണം.
You need to do this one particular thing that I want you to do.
Even apidavanoda sneham unda.
This child has loves this man.
Even avanoda nanni unda.
He has is grateful to this man.
Nal avan elpichu joli avan cheyyunnilla engil.
But if he doesn't do the work task that this man is giving this child.
Avaru thammil orikkalum oru appan magan bendham nilanilkunnilla.
They will never have the relationship of a father.
Nammada etra thanne devan nammala veendeduthalum seri.
No matter how much our Lord has saved us.
Etra mathram devojanam padichalum seri.
No matter how much we have studied the word.
Etra mathram nammal karinu prarthichalum adella sathyamaa.
It is true that we know how to cry and pray to the Lord.
Nammada pidavu nammalode kalpicha devathinte great commission ee parna pravartikal
cheyyu.
നമ്മളും പിതാവും തമ്മിൽ ഒരു പിടുപ്പെട്ട ഒരു ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പ് അവിടെ കാണുന്നില്ല.
But if we don't do the great commission that Jesus has told us that father is a gap happening between the father and son relationship.
ഇവിടെ ഈ മനുഷ്യനെ നോക്കുക.
Let's look at this man.
ഇവനെ തേടി യേശു വന്നു.
Jesus came looking for this man.
അവൻ വളരെയധികം ചെയ്ത ജോലി അതിലപ്പുറമായി അവൻ പ്രവർത്തിച്ചു.
He did some work that is more than that was asked for of him.
ദൈവത്തിന് വലിയ ക്രൗഡിനെ ആവശ്യമില്ല.
Jesus doesn't need a big crowd.
ഒരു വലിയൊരു സമൂഹത്തെ ആയിരം പേരെ ഒന്നും കർത്താവിൻ ആവശ്യമില്ല.
God doesn't need 1000 people.
He just needs one person. ഒരു മനുഷ്യനെ മതി.
He just needs one person.
ദൈവത്തിന് കമ്മിറ്റഡ് ആയ സമർപ്പണമുള്ള ഒറ്റൊരു വ്യക്തി.
Hallelujah.
Jesus wants one person who is committed to
him. ഇവിടെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത് മാത്രമാണ്.
I want to talk to the young people here.
നിങ്ങളുടെ ബുദ്ധി ദൈവത്തിന് വേണ്ട.
God doesn't want your
നിങ്ങളുടെ സമ്പത്ത് ദൈവത്തിന് വേണ്ട.
God doesn't want your
finances. ടാലന്റ് ഒന്നും ദൈവത്തിന് വേണ്ട.
God doesn't want your talent.
ദൈവത്തിന് വേണ്ട നിങ്ങളുടെ സമർപ്പണം മാത്രമാണ്.
God wants your commitment.
Just one person.
ഒരു
മനുഷ്യൻ മാത്രം.
Just one person.
ദൈവത്തിനോട് ഞാൻ തയ്യാറാണ് യെശയ്യാ പറഞ്ഞ പോലെ അടിയനെ ഇതാ അടിയനെ അയക്കണമേ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയെ മാത്രം ദൈവത്തിന് 2010 ആവശ്യമാണ്.
God just wants one person like in Isaiah that I am here Lord take use me in the year 2010.
ഒരു ആ മനുഷ്യനെ ദൈവം കരങ്ങളിലേക്ക് എടുക്കുന്നു.
Jesus takes one this man.
ഒരു കുശവൻ പാത്രം ഉണ്ടാക്കുന്ന പോലെ അവനെ മെലഞ്ഞ് അവൻ വളരെ മനോഹരമായ ഒരു പാത്രമാക്കി തീർക്കുന്നു.
Like a potter he takes us the clay and makes it a beautiful vessel.
മില്യണക്കിന് ആൾക്കാരെ നേടുവാൻ ദൈവത്തിന് ആയിരക്കണക്കിന് ആൾക്കാരെ വേണ്ട ഒരു വ്യക്തിയെ മാത്രം മതി.
ചൈന
എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പലരുടെയും ഉള്ളിൽ ആദ്യം വരുന്ന ഒരു മനുഷ്യന്റെ പേര് ഹഡ്സൺ ടെയ്ലർ എന്നാണ്.
When you think about China, this name Hudson Taylor comes to our mind.
ഈ മനുഷ്യൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഇംഗ്ലണ്ടിലാണ്.
This man was born and raised in England.
17-ാമത്തെ വയസ്സിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു.
At the age of 17, he accepted the Lord as Savior.
അവന്റെ അപ്പൻ ഒരു മെത്തഡിസ്റ്റ് മിനിസ്റ്റർ ആയിരുന്നു.
His father was a Methodist minister.
അത് മാത്രമല്ല, അയാൾ ഒരു ഫാർമസിസ്റ്റ് കൂടിയായിരുന്നു.
At the same time, he was also a pharmacist by profession.
അവൻ രക്ഷിക്കപ്പെട്ട നാളുകൾ 17-18 വയസ്സുള്ളപ്പോൾ അവൻ ദൈവത്തോട് ഒരു ചോദ്യം ചോദിച്ചു.
At the time when he accepted Lord and Savior, he asked a question to the Lord.
God, what can I do for you? നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം?
God, what can I do for you?
ഒരു വ്യക്തി.
One person.
ഒരു മനുഷ്യൻ.
One man.
ദൈവത്തോട് ഒരേ ഒരു ചോദ്യം ചോദിച്ചു.
Ask one question to God.
ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്?
What can I do for you?
അവന്റെ ഉറക്കത്തിൽ അവന് ദൈവം ഒരു ഡ്രീം കൊടുത്തു.
And when he was sleeping, God gave him a dream.
ആ ഡ്രീം മറ്റൊന്നുമല്ല, ഗുരു ചൈന, ചൈനയിലേക്ക് പോകുക.
The dream was for him to asking him to go to China.
അവൻ അവന്റെ പേരന്റ്സിനോട് പറഞ്ഞു.
He told that to his parents.
അവന്റെ സ്വന്തക്കാരോടും എല്ലാവരോടും പറഞ്ഞു.
He told all his friends and relatives.
ആ ഒരു സമയത്തിൽ ഒരു 1845-ൽ ഒരു മനുഷ്യരും ഇംഗ്ലണ്ടിൽ നിന്ന് ചൈനയിലേക്ക് പോയിട്ടില്ല.
It this happened in the year 1845 and in those time no person had gone from England to China.
ഒരു വെല്ലുവിളിയായി അവനെ ഏറ്റെടുത്തുകൊണ്ട് അവൻ ചൈനയിലേക്ക് യാത്ര തിരിച്ചു.
He took that as a challenge and he went to China.
അനേക വർഷങ്ങൾ, ഏകദേശം 51 വർഷങ്ങൾ ചൈനയിൽ അവൻ പ്രവർത്തിച്ചു.
He worked for the Lord for 51 years in China.
അനേക നാളുകൾ ജോലി ചെയ്തു. അനില കഴിഞ്ഞ ആഴ്ച ജോറോബിയ ഹഡ്സൺ അവന്റെ കാര്യം പറഞ്ഞല്ലോ, ഏകദേശം 18 വർഷക്കാലം ദൈവത്തിന്റെ വേലയായിട്ടും ഒന്നോ രണ്ടോ ആത്മാവിനെ മാത്രമാണ് അദ്ദേഹത്തിന് നേടുവാൻ സാധിച്ചത്.
The other day when Brother Anil was talking about Adoniram, that he has worked for the Lord in China for 18 years and he had only few souls to the Lord.
ഈ മനുഷ്യൻ 51 വർഷം ചൈനയിൽ ശരിക്കും കഷ്ടപ്പെട്ടു.
This man toiled for the Lord 51 years in China.
ആദ്യത്തെ ചില വർഷങ്ങളിൽ ഒരു മനുഷ്യനെയും കണ്ടില്ല. The first few years he didn't see any souls.
എന്നാൽ അവന്റെ അവസാന കാലമായപ്പോൾ ആ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവൻ കാണുവാനിടയായിട്ടു.
But towards the end of his ministry he saw a mighty hand of the Lord in his work.
അവന്റെ ജീവിതത്തിൽ ഏകദേശം 18,000 ക്രിസ്ത്യൻ കൺവേർട്സ് പേരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ അവൻ സാധിച്ചു.
He had about 10,000 Christians coming into the ministry.
അവന്റെ പ്രയത്നഫലമായി ഏകദേശം 800 മിഷണറീസ് ലോകത്തെ മുഴുവൻ നിന്ന് ചൈനയിലേക്ക് പോകുവാനിടയായിട്ടുള്ളൂ.
He found as a result of his work about 800 missionaries came to China.
ഏകദേശം 125 സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചു.
He was able to establish about 125 schools.
ഏകദേശം 300 വർക്ക്സ്റ്റേഷനുകൾ അദ്ദേഹം അവിടെ ഉടലെടുത്തു.
He was able to set up about 300 വർക്ക്സ്റ്റേഷൻസ്.
അദ്ദേഹം ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് CIM, China Inland Ministries or Missions.
And he said up a mission called China England Missions.
China Inland Missions.
Inland Missions.
ഇന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാം CIM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിലെ ഏറ്റവും വലിയ ചർച്ചുകളുടെ ഒരു ഗ്രൂപ്പാണ്.
If you know, in today CIM is a group of churches in China.
ഈ മനുഷ്യന്റെ ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടാണ് ജിം എലിയറ്റ് അതുപോലെ ബില്ലി ഗ്രാം മുതലായ ദേവദാസന്മാർ സുവിശേഷ വേദിയിലേക്ക് ഇറങ്ങി തിരിച്ചത്.
As a result of this man's autobiography, men like Billy Graham and Jim Elliot set out for service.
ജിം എലിയറ്റ് സംഭവിച്ച എന്താ നിങ്ങൾക്കറിയാം? ഇക്വഡോറിൽ വെച്ച് വെറും 29 വയസ്സുള്ള മനുഷ്യൻ കർത്താവിന് വേണ്ടി അവന്റെ അവസാന ശ്വാസം വരെ അവരുടെ രക്തസാക്ഷി അതുവരെയെത്തും.
You know the life of Jim Elliot, that for at the age of 29 he toiled for the Lord until the very last breath of his
CIM ministry അല്ലെങ്കിൽ ചൈന ഇന്ത്യൻ മിഷൻസ് മുഖാന്തരം ഏകദേശം 22 മില്യൺ ആളുകൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക മാത്രമല്ല ബാപ്റ്റൈസ് ചെയ്ത 22 മില്യൺ ക്രിസ്ത്യൻസ്
ചൈനയിലുണ്ട്. One question.
ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യും?
What can I do for you?
You ഒരു മനുഷ്യരെ ഉള്ളായിരുന്നു.
There's only one man.
അവന് വലിയ ഫണ്ടിംഗ് ഒന്നും ഇല്ലായിരുന്നു.
He didn't have any fund.
അവന് ഒരു ഗ്രൂപ്പ് ഇല്ലായിരുന്നു.
He didn't have a group.
ഒരു ഓർഗനൈസേഷൻ ഇല്ലായിരുന്നു.
He didn't have an organization.
ഒരു കാര്യം അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ സബ്മിറ്റ് ചെയ്ത് അവൻ ചോദിച്ചു, What can I do for you? നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
But he submitted one thing to the Lord. What can I do for you?
ആ ഒരു മനുഷ്യനിൽ നിന്ന് ഏകദേശം 22 മില്യൺ ആളുകളെ വെറും 100 വർഷത്തെ ഗ്യാപ്പ് കൊണ്ട് ദൈവം ചൈനയിൽ എഴുന്നേൽപ്പിച്ചു.
One man, the 22 million that was raised in the 100 years.
നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കുമോ?
Can you take one stand for me?
ഒരു ചോദ്യം മാത്രം ചോദിക്കുക.
I'll ask just one question.
വലിയ തീരുമാനങ്ങൾ ഒന്നും നിങ്ങൾ എടുക്കണ്ട.
Don't need to make big commitment.
ദൈവത്തോട് ask a simple question. ഒരു വെറും നിസ്സാര ചോദ്യം ഇന്ന് രാത്രി ദൈവത്തോട് ചോദിക്കുക.
Ask a simple question to God tonight.
നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
What can I do for you?
What will I do for you? നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം?
What will I do for you?
ആ ചോദ്യത്തിന് ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും.
In the presence of that question, God will raise you up.
നീ ഒരു വ്യക്തിയായിരിക്കാം.
You may be just one.
എന്നാൽ നിനക്ക് പുറകിൽ വലിയൊരു സൈന്യത്തെ ദൈവം അണിനിരത്തും.
But there will be a huge army that God can raise.
വെറും ഒരു പ്രാന്തനായ മനുഷ്യനെ ഒരു മിഷണറിയായി മാറ്റിയ എന്റെ ദൈവം.
And Jesus who has transferred this bad man to a missionary.
ഒരു ദൈവം യേശുവിനെ കുറിച്ച് അറിയാതിരുന്ന ആ വില്ലേജ് മുഴുവൻ ഒരു മനുഷ്യൻ മുഖാന്തരം യേശുവിനെ കുറിച്ച് അറിവാൻ അവനെ ശുദ്ധിപ്പെടുത്തുവാൻ ശക്തനായ അതേ ദൈവം.
Jesus was able to raise one man to declare about the gospel throughout the cities.
In
the
willing aanunnundengil,
if you are willing,
oru chodyam mathram chodikkya.
You ask just one question.
Nerku vendi njan endaanu cheyyanam?
What can I do for you?
Moshe chodichu pole,
just as Moses asked,
God, I'm not worthy, enikkennulla kalivilla,
I'm not able to do this for you.
Let's all close our eyes.
Let's close our eyes.
Let's close our
eyes.
ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ചോദ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചോദ്യം, God, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്?
Let's ask this one question today, what can I do for you?
എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം.
Let me tell you from my experience.
പലപ്പോഴും ഞാൻ ബുക്ക് ഒക്കെ വരച്ച് ഒത്തിരി പ്ലാനുകൾ ചെയ്യാറുണ്ട്.
I would draw a lot of things in books.
ഞാൻ 2008 ഒരു ബുക്ക് എടുത്തിട്ട് ഞാൻ ഇപ്രകാരം എഴുതി, ജനുവരിയിൽ ഞാൻ സമാനെ പോയി സുവിശേഷം പാടി.
I made a plan that in January that I will make preach the word of God.
February il njan inga placards undaki downtown il poi nikkum.
In February I'll make placards and go to downtown.
March njan Athens il poi oru vyaktode inga suvishesham parayum.
In March I'll go to Athens and
then idil sagaram nu parayta okke oru karyam pol nirvaraatan enna kondu saadichilla.
But I was not been able to do but one thing.
Devam enne oru paadam padipichu.
God taught me a lesson.
Ente buddhi konda,
with my brain,
ente kaivu kondulla,
with my ability,
sagala planning nirthiye madiyaa.
I need to stop all the plans.
Pagaram enikku devathodu oru ചോദ്യം ചോദിക്കണം ഇന്ന് രാത്രി.
But instead there is one question that need to be asked.
ഞാൻ എന്റെ സമ്പൂർണമായി,
my complete
complete പറഞ്ഞു ഒന്നിൽ പറയുന്ന പോലെ സമ്പൂർണമായി നിന്റെ സന്നിധിയിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്.
I want to completely commit myself to you, Lord.
What can I do for you? നിനക്ക് വേണ്ടി ഞാൻ ഇന്ന് പകൽക്കാലം എന്താണ് ചെയ്യേണ്ടത്?
What can I do for you, Lord?
നിനക്ക് എന്താണ് എന്നെ ചെയ്യുവാൻ ആഗ്രഹമുള്ളതെങ്കിൽ അപ്രകാരം എന്നെ മാറ്റി തീർക്കണമേ.
Whatever that you want me to do, Lord, transform me, Lord.
നമ്മുടെ ഒരു മോട്ടോ മുഴുകട്ടെ.
There should be only one motto that should resonate.
Lord, your will be done in my life. എന്റെ ജീവിതത്തിൽ നിന്റെ ഹിതം മാത്രം നിറവേറണമേ.
That your will be done in my life.
എനിക്ക് ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ.
That is my only desire.
വലിയ പ്രതീക്ഷകളൊന്നും ആവശ്യമില്ല.
I want to do for you, Lord.
Hallelujah. 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 Hallelujah